തവങ്ങിലെ തർക്കം എന്ന ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഒരു സംഘർഷം കൂടി ഉണ്ടായിരിക്കുന്ന സമയത്താണ് ദില്ലി ദാലി തവാങ് പ്രശ്നത്തിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ട് ഇരിക്കുന്നത്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ പ്രമുഖ ചൈന ഇന്ത്യ കാര്യ ഗവേഷകരിലും വിദഗ്ധരിലും ഒരാളായ ഡോക്ടർ ജെബിൻ ടി ജേക്കബ് ആണ്. ജെബിൻ ടി ജേക്കബ് ഡൽഹി NCERലെ ശിവനാഥ സർവകലാശാലയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഗവേണൻസ് സ്റ്റഡീസ് അസോസിയേറ്റ് പ്രൊഫസർ. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ ലൈൻ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണ രേഖയിലാണ് തുടർച്ചയായ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തവാങ് പ്രദേശം. ഇതൊരു തുടർ പ്രതിഭാസം ആയിക്കൊണ്ടിരിക്കുകയാണ് താൻ. ഇന്ത്യയിൽ ജനാധിപത്യം പുലരുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ ഇത്രയും ഓപ്പണായിട്ട് ചർച്ച ചെയ്യാൻ കഴിയുന്നത്. ചൈനയിലെ മാധ്യമങ്ങൾ ഇവയൊക്കെ ചർച്ച ചെയ്യുന്നതിൽ എത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിൽ ജനാധിപത്യം തുടർന്നും പുലരട്ടെ എന്ന പ്രത്യാശയോടെ നമുക്ക് ചർച്ച തുടങ്ങാം. സ്വാഗതം ഡോക്ടർ ജെബിൻ ടി ജേക്കബ്, ദില്ലി ദാലി.
താങ്ക് യു.
ഈ പുതുതായി ഉടലെടുത്തിരിക്കുന്ന സംഘർഷത്തിനെ കുറിച്ചൊരു ഏകദേശ ചിത്രം തരാം.
ഈ ലേറ്റസ്റ്റ് സംഭവം നടന്നിരിക്കുന്നത് അരുണാചൽ പ്രദേശിൽ തവാങ് ഏരിയയിലാണ് സംഭവിച്ചിരിക്കുന്നത്. തവാങ് ഏരിയയിൽ അതിർത്തിയോട് LAC, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഒരു ഡിസ്പ്യൂട്ടഡ്, രണ്ട് സൈഡും രണ്ട് പക്ഷവും ഡിസ്പ്യൂട്ടഡ് ആണെന്ന് അംഗീകരിക്കുന്ന ഒരു ഏരിയ യാങ്സെ എന്നുള്ള ഏരിയയിലാണ് സംഭവിക്കുന്നത്. ഈ ഈസ്റ്റേൺ സെക്ടർ, ഈ അതിർത്തി തർക്കത്തിൻ്റെ ഈസ്റ്റേൺ സെക്ടർ, അതായത് അരുണാചൽ പ്രദേശിൽ ഒരു 7-8 ഡിസ്പ്യൂട്ടഡ് ഏരിയാസ് ഉണ്ട്. അത് രണ്ട് സൈഡും രണ്ട് ഇന്ത്യയും ചൈനയും അംഗീകരിക്കുന്ന ഡിസ്പ്യൂട്ടഡ് ആണെന്ന് അംഗീകരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതായത് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ കൺട്രോളിൽ, അത് ഈ യാങ്സെ എന്നുള്ള ഏരിയയിലാണ്. അപ്പം ഇവിടെ ഈ യാങ്സെയിലാണ് ഇപ്പം ഈ ലേറ്റസ്റ്റ് സംഭവം നടന്നിരിക്കുന്നത്. അതായത് ഈ ലേറ്റസ്റ്റിൽ, അതായത് ഒരു December 9 അതിരാവിലെ ഒരു 1,600 ചൈനീസ് സൈനികർ വന്ന് കടന്നു കയറിയെന്നുള്ളതാണ് സംഭവം. അപ്പോൾ അതിന് തക്കതായ ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ആർമി. പക്ഷേ ഇതൊരു വളരെ ഒരു വയലൻ്റ് ഒരു ക്ലാഷ് ആയിരുന്നു. അതായത് ചൈനീസ് സൈഡ് അവരെ തോക്കുകളില്ലായിരുന്നു, പക്ഷേ ഈ ഗൽവാനിൽ പിന്നെ 2017 ഈ പങ്കോങ് സോയിൽ നടന്ന പോലെ അവർ വടിയും ബാർബ്ഡ് വയറും അങ്ങനെ പല വെപ്പൺസായിട്ട്, അതായത് ഹാൻഡ് ഹെൽഡ് വെപ്പൺസായിട്ട് അവർ വന്നു. അത് വഴക്കുണ്ടാക്കാനും തല്ലാനും ഉപദ്രവിക്കാനും ഇഞ്ചർ ചെയ്യാൻ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ രാവിലെ ഒരു 3 മണിക്ക് ആണ് ഈ സംഭവം നടക്കുന്നത്. അതും ഈ 600 സൈനികർ, ചൈനീസ് സൈനികർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാളും ഇച്ചൊരു കൂടുതലൊരു നമ്പറാണ്. സാധാരണ ഒരു പെട്രോൾ എന്ന് പറയുന്ന ഒരു 10-20 പേരെയൊക്കെ വരുള്ളൂ. അവർ ഇച്ചിരി ഒന്നും തള്ളുമൊക്കെ കഴിഞ്ഞ് അവരങ്ങ് പോകും. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ മനഃപൂർവ്വം കരുതിക്കൊണ്ട് വഴക്കുണ്ടാക്കാനും ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഡിക്ലെയർ ചെയ്യാനും കൂടെയാണ് വന്നേക്കുന്നത്. അപ്പം ഒഫ്കോഴ്സ് ഇന്ത്യൻ റെസ്പോൺസ്, ഇന്ത്യൻ സൈഡ് അലേർട്ടായിരുന്നു. ഇന്ത്യൻ സൈഡ് അവിടെ ഉള്ള സൈനികരെ ഓൾറെഡി ബാക്കപ്പിന്, അത് ആ സിറ്റുവേഷൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു ഇന്ത്യൻ സൈഡ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവർ ഉടനെ തന്നെ ബാക്കപ്പ് സ്ഥലത്ത് എത്തിക്കാനും പറ്റി. പക്ഷെ ഇതൊരു ഒരു 16,000 ഫീറ്റ് പൊക്കത്തിലാണ് ഈ സ്ഥലം. അപ്പം അവിടുത്തെ ഒരു ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം നമ്മൾ. നല്ല തണുപ്പുള്ള ഏരിയ ആണ്, പെട്ടെന്ന് നല്ല ഹൈറ്റുള്ള ഏരിയ ആണ്. അപ്പം ഈ ഏരിയയിൽ ഇത്ര ഇങ്ങനൊരു സാഹചര്യത്തിൽ സാധാരണക്കാരെ ഒരു ഇങ്ങനത്തെ ഒരു ഒന്നും തള്ളും മാത്രമല്ല, അതിൽ അന്നേരം അതിൻ്റെ ഉള്ളൊരു പ്രഷറും ഉണ്ട്. കാരണം ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ രണ്ട് സൈഡ് സൈനികരും അങ്ങോട്ട് ഇത്രയും വലിയ നമ്പേഴ്സിൽ കോൺടാക്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും തിങ്സ് കനോട്ട് ബി ഇൻ കൺട്രോൾ.
ഡിസംബർ പകുതിയാകുമ്പോൾ ഈ പ്രദേശങ്ങളിൽ വിന്റർ തീവ്രമായിരിക്കും അല്ലേ?
ആയിരിക്കും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ്, രാത്രി സമയത്തൊക്കെ ഓൾറെഡി -degree ടെമ്പറേച്ചർ ആണ് വരുന്നത്. പോരാഞ്ഞിട്ട് മഞ്ഞും ഉണ്ട്. അപ്പം ഇതാണ് സംഭവം. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2020 ഗൽവാനിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും ഒരു വയലൻ്റ് ഒരു കോൺഫ്രണ്ടേഷൻ നടക്കുന്നത്. അതായത് ഇഞ്ചുറീസ് വരാൻ തക്കവണ്ണം ഒരു കോൺഫ്രണ്ടേഷൻ നടക്കുന്നത്. സാധാരണ അത് ഗൽവാനു മുന്നേയും ഈ 2017 ഡോക്ലാം സ്റ്റാൻഡ് ഓഫ്, അത് ഭൂട്ടാനിലെ ഡോക്ലാം സ്റ്റാൻഡ് ഓഫിനിടയ്ക്ക് ഈ പാങ്കോങ് സോയിലും ഈ ഇങ്ങനെ വയലന്റ് കൺഫ്രണ്ടേഷൻ, അത് വയലന്റ് ആയിട്ട് ഒന്നും തള്ളും നടന്നിട്ടുണ്ട്. ആ രണ്ട് സൈഡിലും ഇഞ്ചറി വരാൻ തക്കവണ്ണമുള്ള രീതിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ 2020 ശേഷം ഇത് ആദ്യമായിട്ടാണ് നമുക്ക് അത് നമ്മുടെ അറിവിൽ വരുന്നത്. ഈ കാര്യത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 9-ാം തീയതി നടന്ന കാര്യമാണ്. നമ്മൾ ഒരു ന്യൂസ് പേപ്പറുകൾ വഴിയാണ് നമ്മൾ ഈ കാര്യം അറിയുന്നത്, അല്ലാതെ സർക്കാർ വഴിയല്ല, ഒഫീഷ്യൽ മാധ്യമങ്ങളിൽ കൂടെ അല്ല നമ്മൾ ഈ അറിയുന്നത്. അപ്പം ഇത് ഇതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും, അതായത് ഈ ഗൽവാൻ്റെ പോലൊരു സംഭവം നടന്നിട്ടും, ശരി അതിന് ലോസ് ഓഫ് ലൈഫ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു സീരിയസ് ഒരു സംഭവം നടന്നിട്ടും പൊതുജനത്തെ സർക്കാർ അറിയിച്ചില്ല എന്നുള്ളതും കൂടെയാണ് ഒരു ഒരു പ്രത്യേക ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഒരു ഇഷ്യൂ ഇവിടെ. സോ ഇതിൻ്റെ ഒരു 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 ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ 2020 ഗൽവാൻ്റെ ഈ ഇഷ്യൂവിന് ശേഷം ഈ ഡിസെൻഗേജ്മെൻ്റ്, ലഡാക്ക് ഡിസെൻഗേജ് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-16 റൗണ്ട്സ് ഓഫ് മിലിറ്ററി ടു മിലിറ്ററി ടോക്സ് ഉണ്ടായിട്ടുണ്ട്. അതിൽ പതുക്കെ പതുക്കെയാണ് ഈ ഫ്രിക്ഷൻ പോയിന്റ്സിൽ നിന്ന് ഡിസെൻഗേജ്മെൻ്റ് നടക്കുന്നത്. പാങ്കോങ് സോ, ഹോട്ട് സ്പ്രിങ്സ്, ഗോഗുര, ഗൽവാൻ, ഇവിടെ നിന്ന് പതുക്കെ പതുക്കെയാണ് ഇവർ ഈ എന്താണ് ഡിസെൻഗേജ്മെൻ്റ് നടത്തുന്നത്. അതായത് രണ്ട് സൈനികരും ഫേസ് ടു ഫേസ് കൺഫ്രണ്ടേഷൻ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ എന്നാൽ തന്നെ ഡി എസ്കലേഷൻ നടന്നിട്ടില്ല. അതായത് ഈ ഗൽവാന് ശേഷം ട്രൂപ്പ് ബിൽഡപ്പ് പുറം ഈ അതിർത്തി നിന്ന് പുറത്ത് ട്രൂപ്സ് രണ്ട് സൈഡിൽ നിന്ന് ട്രൂപ്പ്സ് ബിൽഡപ്പ് നടന്നത്, അതായത് ഇന്ത്യൻ സൈഡിൽ നിന്ന് ഒരു 10-80,000 ട്രൂപ്സ് ലഡാക്കിൽ വന്ന് ചേർന്നിട്ടുണ്ട് ഈ ഗൽവാന് ശേഷം. അപ്പോൾ അത് ആ സിറ്റുവേഷൻ ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും അത് എപ്പം വേണമെങ്കിലും അതൊരു കോൺഫ്രണ്ടേഷൻ, അത് നമുക്ക് അതിന് ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഗൽവാൻ തന്നെ ഈസ്റ്റേൺ ലഡാക്കാണ്, അത് വെസ്റ്റേൺ സെക്ടർ, അതിർത്തി തർക്കത്തിൻ്റെ വെസ്റ്റേൺ സെക്ടറിലാണ്. ഇപ്പോൾ അത് ഈസ്റ്റേൺ സെക്ടറിലാണ് ഈ പ്രശ്നം വന്നേക്കുന്നത്. സോ ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ മാത്രം ആയിട്ട് നമുക്ക് അത് കൺഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ലഡാക്കിലായിരുന്നു 2020, ഇപ്പം 2022 ഈസ്റ്റേൺ സെക്ടറിലും തുടങ്ങി. ഇവിടെ നേരത്തെയും ഈ യാങ്സി എന്ന് പറഞ്ഞ ഏരിയയിൽ നേരത്തെയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് 2021 ഇങ്ങനെ ചെറിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് അത് റിസോൾവ് ചെയ്തു, അതിനകത്ത് ചില ഇഞ്ചറീസും ആർക്ക് പരിക്കേൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ പരിക്കേറ്റു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പം ചൈനീസ് സൈഡിൽ ഒരു ഒരു വാർത്ത റിപ്പോർട്ടും പ്രകാരം ചൈനീസ് സൈഡ് ആണ് കൂടുതൽ പരിക്കേറ്റ്, അത് അവർക്കാണ് കൂടുതൽ പരിക്കേറ്റ് ഏറ്റേക്കുന്നതാണ് വാർത്ത. നമ്മുടെ സൈഡിൽ ഇച്ചിരി ഇഞ്ചുറീസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ സൈഡിൽ രണ്ട് രീതിയിലുള്ള ന്യൂസ് ഉണ്ട്. അതായത് തപീർ ഗാവ്, അതായത് BJP അരുണാചൽ പ്രദേശ് പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് 6, അതായത് 6 സോൾജേഴ്സ് വളരെ ഗൗരവമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഗൗഹാട്ടിയിലേക്ക് ഹെലികോപ്റ്റർ വഴി ഗൗഹാട്ടി മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം സീരിയസ് ആയിട്ട് ഇഞ്ചുറീസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഡിഫെൻസ് മിനിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻ്റ്, പാർലമെൻറ്റിൽ ഇന്നലത്തെ ഡിഫെൻസ് മിനിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ആർക്കും സീരിയസ് ആയിട്ട് പരിക്കേറ്റിട്ടില്ല എന്നുള്ളത്. അപ്പം ഇന്ത്യയിൽ തന്നെ രണ്ട് തരത്തിലുള്ള ഒരു ഒരു നാരറ്റീവ് ഉണ്ട്. ഇതും നമുക്ക് ആക്ച്വലി ഒരു 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 സീരിയസ് ഇഷ്യൂ ആണ്. കാരണം നമ്മുടെ ആ സൈഡിൽ നടക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമ്മുടെ പൊതുജനത്തിന് പോലും ക്ലിയർ ആയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്.
ഈ ചൈനയിലെ നാരറ്റീവ് എന്താണ്? ഈ സംഭവത്തിനെ കുറിച്ച് ചൈനീസ് നാരറ്റീവിനെ കുറിച്ച് അറിയൂ?
സോ ചൈനയിലെ നാരേറ്റീവ് ആക്ച്വലി ഇന്ത്യൻ റിപ്പോർട്ട്സ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചൈനയിൽ വന്ന നാരേറ്റീവ്സ് ആണ് കൂടുതലും വരുന്നത്. ചൈനയിൽ അങ്ങനെ സർക്കാർ ഇങ്ങനത്തെ കാര്യത്തെ പറ്റി ഓപ്പണായിട്ട് സർക്കാർ ഒരിക്കലും ഡിസ്കസും ചെയ്യത്തില്ല, അതിൽ പൊതുജനത്തിന് ഇൻഫർമേഷൻ കൊടുക്കത്തില്ല. അത് പിന്നെ സ്വാഭാവികമാണ്, ചൈന ഇസ് ആൻ അതോറിറ്റി ഏജൻസി. അങ്ങനെ ഒരു കാര്യത്തിൽ ചൈന ജനറൽ പബ്ലിക് വിൽ നോട്ട് ഗെറ്റ് ഇൻഫർമേഷൻ. പക്ഷേ അതിലൊരു വ്യത്യാസം, ഈ കുറച്ച് കാലങ്ങളായിട്ട് വന്നേക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പം ചൈനീസ് സൈഡിന് ഒരു ഇൻഫർമേഷൻ കിട്ടി, അപ്പം സ്വാഭാവികമായിട്ട് ചൈനീസ് സർക്കാർ അവരുടെ ജനത്തെ ഒന്ന് എന്താണ് പറയുന്നത് എൻകറേജ് ചെയ്യാൻ നോക്കും. അതായത് ഇത് ഇന്ത്യക്കാരുടെ തെറ്റാന്നുള്ള, അപ്പം ഇന്ത്യ ചൈന ഡിസ്പ്യൂട്ട് ഇന്ത്യക്കാരുടെ തെറ്റാന്നുള്ള ഒരു ഒരു നാരറ്റീവ് ആണ് ചൈനയിൽ ചൈനയുടെ സർക്കാർ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം അവർക്ക് കാരണം ഇൻഫർമേഷൻ കിട്ടുന്നില്ല, അതുകൊണ്ട് അവർ സർക്കാർ പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ചൈനീസ് സൈഡിൽ വേറൊരു വാർത്തയും വന്നിട്ടുണ്ട്, അതായത് ഫയറിംഗ് നടന്നു എന്നുള്ളത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ചൈനീസ് മീഡിയയിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പം ഇവിടെയും ചില അതായത് റിപ്പോർട്ട്സ് വന്നേക്കുന്നത് ഇന്ത്യൻ സൈനികർ ചൈനീസ് സൈനികരെ ചേസ് ഔട്ട് ചെയ്തു. അപ്പോൾ അവരെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചൈനീസ് ഫയർ ചെയ്തു എന്നുള്ള
പക്ഷെ ആ
അതിപ്പം ഇതിൻ്റെ
ഈ അതിർത്തി മേഖലകളിൽ ആയുധം ഉപയോഗിക്കരുത് എന്നുള്ള ഒരു കരാറുണ്ടോ?
ഉണ്ട് ഉണ്ട്. അപ്പം അത് അത് കാരണമാണ് ഇതിപ്പോൾ ഒരു ഒരു ഇത് വന്നേക്കുന്നത്. അത് കാരണം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മുടെ ഇൻഫർമേഷൻ പ്രകാരം ചൈനീസ് സൈഡ് ഈ ആയുധങ്ങൾ, അതായത് വെപ്പൺസ്, ഫയറിംഗ് വെപ്പൺസ് ഇല്ല, ഗൺസും ഒന്നും ഇല്ലാതാണ് വന്നതെന്നുള്ള, മറ്റേ അതർ കൈൻഡ്സ് ഓഫ് വെപ്പൺസ് ഉണ്ട്, പക്ഷേ നോ ഫയർ ആംസ് ഇല്ലാതാണ് വന്നത്, അതാണ് റൂൾസ്. അല്ലെങ്കിൽ സാധാരണ ഫയർ ആംസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഗൺ പോയിന്റിങ് ഡൗൺവേർഡ്സ് എന്നുള്ളതാണ്, അതാണ് റൂൾ. സോ അപ്പം ഫയറിങ് എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെ സിറ്റുവേഷൻ, അതായത് ഇത്രയും 600 പത്തഞ്ഞൂറ് പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്രണ്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു സൈഡിൽ തന്നെ 1500 പേര് കൺഫ്രണ്ട് ചെയ്യുമ്പോഴത്തേക്ക്, അത് മാത്രമല്ല ഒരു സൈനിക, ഐ മീൻ മിലിറ്ററി റൂൾ അനുസരിച്ച് ഒരു അവിടെ ഒരു 300 പേരുണ്ടെങ്കിൽ നമ്മുടെ മൂന്നിരട്ടി വേണം കൺഫ്രണ്ടേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 500 vs 500 അല്ലായിരിക്കും, അതിൽ കൂടുതൽ എണ്ണം കാണും ഒരു ഇങ്ങനത്തെ ഒരു കൺഫ്രണ്ടേഷൻ്റെ. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാം ചെറുപ്പക്കാർ പിള്ളേർ എല്ലാവരും വളരെ ഹൈപ്പർ നാഷണലിസ്റ്റ് ഒരു ആറ്റിറ്റ്യൂഡ്, ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റനൻ്റ് മേജർ, ക്യാപ്റ്റൻ മേജർ ഇങ്ങനത്തെ റാങ്കിലൊക്കെ ഉള്ളു. അത് തന്നെ എല്ലാവരും 10, 26, 27 വയസ്സിലുള്ള ആൾക്കാരായിരിക്കും ഇരുവ നിൽക്കുന്നത് അങ്ങേയറ്റം വന്ന്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ തിങ്സ് ക്യാൻ ഗോ ഔട്ട് ഓഫ് കൺട്രോൾ. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അതായത് അവർ നമ്മുടെ ആൾക്കാരെ ഗൽവാനിൽ അവർ കൊന്നു, അല്ലെങ്കിൽ അവരുടെ സൈഡ് ആൾക്കാരെ നമ്മൾ ഇഞ്ചറി ചെയ്യുന്നു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ നിന്നും എപ്പം വേണമെങ്കിലും തിങ്സ് ക്യാൻ ഗോ ഔട്ട് ഓഫ് കൺട്രോൾ. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ഇൻ എ സെൻസ്
എനിക്കൊരു ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ജബിൻ അടുത്ത കാലത്ത് എഴുതിയ ഒരു പ്രതികരണത്തിൽ ഞാൻ കണ്ടതാണ്, 2013 ലഡാക്കിലെ ഡെസ്പാങ് പ്രദേശത്ത് ചൈന അതിക്രമിച്ചു കയറിയപ്പോൾ ഇന്ത്യ നേടിയ നയതന്ത്ര വിജയത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു.
അത് ആ അത് ഐ മീൻ അതൊരു നയതന്ത്ര വിജയം എന്ന് പറയാൻ അതൊരു ഒരു സിമ്പിളായിട്ടൊരു ഒരു വിജയമാണ്. അതായത് നമ്മൾ അവരോട്, നമ്മൾ മിലിറ്ററലി നമുക്ക് അവരെ ഐ മീൻ പുറത്ത് തള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സമയത്ത് 2013 ഏപ്രിൽ ഏപ്രിലില് അല്ല മെയ്യില് അന്നേരത്തെ ചൈനീസ് പ്രീമിയർ ലീ ഖെച്ചിയാങ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് വിസിറ്റ് നടത്തേണ്ടിരുന്ന സമയം. അപ്പോൾ ലീ ഖെച്ചിയാങ് ജസ്റ്റ് ടേക്കൺ ഓവർ ആസ് പ്രീമിയർ ഇൻ ചൈന ആ സമയത്ത്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് വിദേശത്തേക്കുള്ള ആദ്യത്തെ സ്റ്റേറ്റ് വിസിറ്റ് ഇന്ത്യയിലേക്കായിരുന്നു. അത് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. അതിനുശേഷമാണ് ഈ ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഡെപ്സാങ്ങിൽ ഈ അതിർത്തി പ്രശ്നം തുടങ്ങുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഞങ്ങൾ അതായത് നമ്മുടെ സൈഡ് പറഞ്ഞു ഈ വിസിറ്റ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പം ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു ലോസ് ഓഫ് ഫേസ്, കാരണം അവരുടെ ഫസ്റ്റ് മേജർ വിസിറ്റ് ആയിരുന്നു. അതൊരു പുതിയ ഒരു ഷീ ജിൻപിങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം പവർ ഏറ്റ ഒരു സമയമായിരുന്നു. അപ്പോഴത്തേക്ക് അങ്ങനെ സാഹചര്യത്തിൽ അവർ ഇങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ ഫൈനലി റിലൻറ്റ് ചെയ്തത്. സോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള വിജയമുള്ളൂ. അല്ലാതെ അത് കൂടുതൽ നമ്മൾ ഐ മീൻ ഡിപ്ലോമാറ്റിക് വിക്ടറി എന്നൊന്നും പറയാൻ, അതായത് അതൊരു ഡിപ്ലോമാറ്റിക് ഒരു ഒരു ടാക്ടിക്കൽ വിക്ടറി എന്നേ പറയുള്ളൂ, കാരണം അതിനുശേഷം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്.
മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ചൈനീസ് അധികാരികൾ, ചൈനീസ് പ്രീമിയറോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവോ ആരെങ്കിലും ഒക്കെ ഈ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് ഒരു ട്രാൻസ്ഗ്രഷൻ നടക്കുന്ന ഒരു രീതി ഉണ്ടോ?
സോ അത് ഐ മീൻ അത് പല വർഷങ്ങളായിട്ട് ഞങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൽ രണ്ട് കാര്യമാണ്. ഒന്ന് ഒരു സിഗ്നൽ തരുമായിരിക്കും, അതായത് ഞങ്ങൾ ജസ്റ്റ് ഒരു വി വോണ്ട് ഗുഡ് റിലേഷൻസ് ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ അതിർത്തി തർക്കം നമ്മൾ മറന്നിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമെന്നുള്ള. കാരണം സാധാരണ തോതിൽ ഒരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റ് നടക്കുമ്പോഴത്തേക്ക് ദ ടെൻഡൻസി ഈസ് ടു ബിലീവ് നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം, നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം, നമ്മൾ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളത്. കാരണം വി വോണ്ട് ടു മെയിൻറ്റെയിൻ എ ഗുഡ് എൻവയൺമെൻറ്റ്. രണ്ടാമത്തെ ഒരു, പക്ഷേ അത് ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് അതാണ് ഒരു അവിടെ ഒരു പാർട്ടി സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കുള്ള വ്യത്യാസം വരുന്നത്. ഒരു സാധാരണ തോതിൽ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, ലെറ്റ്സ് ഹാവ് ഗുഡ് റിലേഷൻസ്, നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യും, അപ്പോൾ ഈ സിറ്റുവേഷൻ നമ്മൾ വി മസ്റ്റ് ബി ഏബിൾ ടു റിസോൾവ് ദി ഇഷ്യൂ. പക്ഷേ പാർട്ടി സ്റ്റേറ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എസ്പെഷ്യലി ടിബറ്റ് കീഴടക്കിയ ഒരു പാർട്ടി എന്നുള്ള നിലവിൽ ഈ അതിർത്തി തർക്കം എന്ന് പറഞ്ഞാൽ ചൈനീസ് ചൈന ചൈന സംബന്ധിച്ചോളം ടിബറ്റുമായിട്ടുള്ളൊരു പ്രശ്നമാണ്, ടിബറ്റ് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ്. അതായത് അതിർത്തി തർക്കം ഇന്ത്യക്കാർ ടിബറ്റ് 1950 മുന്നേ ടിബറ്റ് ചൈനയുടെ ഒരു ഭാഗമാണെന്നുള്ള ഇന്ത്യ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അതാണ് ചൈനക്കാർക്കുള്ള ഒരു പ്രശ്നം. അപ്പോൾ അത് അംഗീകരിക്കാത്തോളം കാലം ഈ അതിർത്തി തർക്കം ചൈനക്കാർ ഒരിക്കലും റിസോൾവ് ചെയ്യത്തില്ല. ദാറ്റ്സ് എ ഇഷ്യൂ. അപ്പം പാർട്ടി സ്റ്റേറ്റ്. അപ്പോൾ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ടിബറ്റ് പ്രശ്നം, ടിബറ്റിൽ ചൈനയുടെ ആധിപത്യം ഒരു അത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽഡ് അല്ല എന്നൊരു സിറ്റുവേഷനിൽ ദലൈ ലാമ ഇന്ത്യയിൽ ഇരിക്കത്തോളം കാലം ചൈനക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ നമ്മൾ വി ആർ സം ഹൗ ചാലഞ്ചിങ് ചൈനീസ് അതോറിറ്റി ഇൻ ടിബറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെയാണ് ഇത് നടക്കുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഈ ഇൻസിഡൻറ്റ്സ് എപ്പോഴും നടക്കുന്നതാണ്, അതിർത്തി പ്രശ്നം എപ്പോഴും നടക്കുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് വിസിറ്റ് നടക്കുമ്പോഴായിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ ഫൈനലി ഇങ്ങനെ ചൈന രാജ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നതും അപ്പോഴത്തേക്ക് നമ്മൾ അന്നേരമാണ് ഈ റിപ്പോർട്ട്സൊക്കെ പതുക്കെ പുറത്തിറക്കുന്നത്. സോ അങ്ങനെ ഒരു കാരണങ്ങളാണ്. അല്ലാതെ
ഈ നെഹ്റുവിന്റെ നെഹ്റു പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്ത്, അതിനുശേഷം മിസസ് ഗാന്ധിയുടെ കാലത്തും ഒക്കെ ഈ ടിബറ്റൻ പ്രശ്നത്തിൽ ഉണ്ടായിരുന്ന ഒരു തീവ്ര നിലപാട് ഇപ്പോൾ ഇന്ത്യക്കുണ്ടോ?
ഉണ്ട്, ഐ തിങ്ക് സോ. കാരണം ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇതിൽ ഒരു ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് 1950 മുന്നേ ടിബറ്റ് വാസ് ഹാഡ് എൻ ഇൻഡിപെൻഡൻറ്റ് ഓർ ഓട്ടോണോമസ് എക്സിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് പറയാം. ഐ മീൻ നമുക്കത് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഇസ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട്.
അതെ.
സോ അത് നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടിബറ്റിലുള്ള ടിബറ്റുമായിട്ടുള്ള ഒരു കൾച്ചറൽ റിലിജിയസ് ഹിസ്റ്റോറിക്കൽ കണക്ഷൻ നമ്മൾ തന്നെ ഇല്ലാതാക്കുവാണ്. അത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ രാജ്യത്തും ഉണ്ട് ബുദ്ധമതക്കാർ, ഈ ടിബറ്റിലുള്ള പല പല തീർത്ഥാടന കേന്ദ്രങ്ങളും ഹിന്ദു മതക്കാർക്കും ഉള്ള ഐ മീൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഒരു കണക്ഷൻ കട്ട് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ കണക്ഷൻ കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ ചൈനീസ് സ്റ്റേറ്റ് അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ വിജയിച്ചു എന്നാണ് അർത്ഥം വരുന്നത്. ഐ മീൻ ഇപ്പം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ടിബറ്റ് ഇസ് നൗ എ പാർട്ട് ഓഫ് ചൈന. പക്ഷേ അത് ദാറ്റ് ഇസ് സിംപ്ലി ആൻ അക്നോളജ്മെന്റ് ഓഫ് കറന്റ് റിയാലിറ്റി. ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി ഇസ് ഡിഫറെന്റ്.
ഇനി ഇനി നമുക്ക് ഈ തവാങ്ങിലെ ഇപ്പോഴത്തെ തർക്കത്തിലേക്ക് വന്നാൽ, ഈ പ്രശ്നം സംഘർഷത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇങ്ങനെ ഒരു എസ്കലേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാരണമോ ഇപ്പൊ ഇങ്ങനെ ഓൾ ഓഫ് എ സഡൻ?
സി, അത് ആക്ച്വലി ഈ കാരണം എപ്പോഴും നിലനിൽക്കുന്നു. അതായത് ഈ ഒരു ഈ ടിബറ്റിന്റെ കാര്യം പറഞ്ഞു, പിന്നെ ഇന്ത്യ ആൻഡ് ചൈന രണ്ട് വലിയ രാജ്യങ്ങൾ സിറ്റിംഗ് ആസ് നെയ്ബേഴ്സ് നെക്സ്റ്റ് വീക്ക്, അത് സ്ട്രക്ചറലി അതൊരു ഒരു നാച്ചുറൽ ഫെനോമിനൺ ആണ്. ഇങ്ങനെ രണ്ട് രാജ്യങ്ങൾ കൺഫ്രണ്ട് ചെയ്യും എന്നുള്ളത് വളരെ ഒരു ഒരു നാച്ചുറൽ ഒരു റിയാലിറ്റിയാണ്. സോ ഇപ്പം അതായത് ഈ ടൈമിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പല കാരണങ്ങളായിരിക്കും. കാരണം അത് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു, അല്ലെങ്കിൽ ഈ സി ഇപ്പം 2020 നടന്ന ശേഷം ഈ ഗൽവാൻ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ഈ രണ്ട് കൊല്ലം എടുത്ത് നമുക്ക് മിക്ക ഫ്രിക്ഷൻ പോയിന്റ്സിൽ നിന്നും ഡിസെൻഗേജും നടത്താം. പക്ഷേ ഇനിയും ഈ ഡെപ്സാങ്ങും ഡെംചോക്ക് ഏരിയയിലും, അതായത് ഇത് കുറേ നാളായിട്ട് 2020 മുന്നേ ഉള്ള ഫ്രിക്ഷൻ പോയിന്റ്സ് ആണ്, ഇവിടെ ഇപ്പോഴും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ നിന്നും ചൈനക്കാർ മാറി തരണം എന്നുള്ളത്. പക്ഷേ ഇത് അതായത് ഈ ഒരു കാര്യം വെച്ച് ഇന്ത്യ കൂടുതൽ പ്രഷർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഈസ്റ്റേൺ സെക്ടറിൽ ഈ ചൈന ഐ മീൻ ചൈനീസ് സൈന്യം ഈ ഒരു മറുപടി ഐ മീൻ ഈ ഒരു 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 തന്ത്രം നടത്തിയത്. പിന്നെ ഒരു കാരണം വെച്ചാൽ പിന്നെ ഒരു ഒരു ബയലാറ്ററൽ ലെവൽ, അല്ലെങ്കിൽ അത് ബയലാറ്ററൽ ഇത്, പിന്നെ ഒരു ഇന്റർനാഷണൽ റീജിയണൽ കോണ്ടെക്സ്റ്റും ഉണ്ട്. അതായത് ഇന്ത്യയും USA യുടെ ഒരു യുദ്ധാഭ്യാസ് എന്ന് പറഞ്ഞ മിലിറ്ററി എക്സസൈസ് നടത്തിയിരുന്നു ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ. പിന്നെ പൊതുവേ ഇന്ത്യയും USA അടുക്കുന്നു എന്നുള്ള ഒരു 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 ചിന്തയുണ്ട് ചൈനയ്ക്ക്. അപ്പോൾ അവർക്ക് അതിൽ അത് ഒരു 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 പേടിയുണ്ട്. അതായത് ഇവർ രണ്ടും കൂടെ ചേർന്ന് ചൈനയെ കണ്ടെയ്ൻ ചെയ്യാൻ നോക്കുക എന്നുള്ളത്. പിന്നെ പല ഐ മീൻ കാരണം ചൈന കാണുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്, ഇന്ത്യ അല്ല ചലഞ്ച്.
അപ്പോൾ അമേരിക്കയുടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വന്നോ ഈ പുതിയ
ഇതുവരെ? അമേരിക്ക അമേരിക്കയിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു വെച്ചാൽ, അതായത് പെട്ടെന്ന് ഈ ഡിസെൻഗേജ്മെന്റ് ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഡിസെൻഗേജ്മെന്റ് നടന്നു, വി വെൽക്കം ദ ഡിസെൻഗേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളൂ. അല്ലാതെ എക്സ്പ്രസ് ആയിട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ചൈനയെ ക്രിട്ടിസൈസ് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. സാധാരണ തോതിൽ അത് വരണ്ടിയാണ്, ഇൻ ദ സെൻസ് ഇഫ് യു ആർ വെരി സീരിയസ് അബൌട്ട് ദ ചൈന ചാലഞ്ച് ആസ് ദി അമേരിക്കൻ സാർ. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല.
ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ ഈ അമേരിക്കൻ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യത്തെ ജിബിൻ ബന്ധപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഉള്ള സാമ്പത്തിക വളർച്ചയിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിൽ ഉണ്ടായ വലിയ വ്യത്യാസം ചൈനയുടെ ആക്രമണ സ്വഭാവത്തെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്.
ഐ മീൻ അത് സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയില്ല. കാരണം അത് ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യക്കുള്ളത്, ഐ മീൻ ഈ അത് രണ്ട് തരത്തിലും ഡിപ്പെൻഡൻസ് ആണ്. കാരണം ഒരു 100 ബില്യൺ ട്രേഡിൽ 75 ബില്യൺ ഡോളേഴ്സ് ചൈനയ്ക്ക് ചൈനയെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് 75 ബില്യൺ ഡോളേഴ്സ് വർത്ത് ഓഫ് ഒരു ഡിപ്പെൻഡൻസ് ആണ് ചൈനയ്ക്ക് ഓൺ ഇന്ത്യ.
അത് തന്നെ
25 ബില്യൺ ഡോളേഴ്സ് നമുക്ക് അങ്ങോട്ട് ഉള്ളത്, ഐ മീൻ റഫ് അമൗണ്ട്സ്.
ഓക്കെ,
പക്ഷെ അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പക്ഷെ നമ്മുടെ ആ ഡിപ്പെൻഡൻസ് പറഞ്ഞാൽ മിക്കതും നമുക്ക് വേണമെങ്കിൽ നമുക്ക് അന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഐ മീൻ ഇതിന് സമയമെടുക്കും, പെട്ടെന്ന് മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ചില ഏരിയസ് ഫോർ എക്സാമ്പിൾ ഈ API ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ ഐ മീൻ ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നമുക്കൊരു വലിയ ഇക്കോണമിയിൽ നമുക്ക് വലിയ വിജയമാണ്. പക്ഷേ അതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് ബേസിക് റോ മെറ്റീരിയൽ വരുന്ന ചൈനയിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആ ചൈനയിൽ നിന്ന് ആ കണക്ഷൻ ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ വാക്സിൻ എന്നാണെങ്കിലും നമുക്ക് ആ ഒരു ബേസിക് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചൈനയിൽ നിന്ന് വന്നില്ലെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ഡിപ്പെൻഡൻസി ദാറ്റ് ടേക്ക് എ ലോങ് ടൈം ടു റിസോൾവ്. പക്ഷേ ഇതും സംബന്ധിച്ച് ചൈന ഇസ് ചൈന ബിക്കം എഗ്രസീവ് ബിക്കോസ് ഓഫ് ദിസ്. അതിൽ ആക്ച്വലി ഐ മീൻ അത് ഐ മീൻ ഈ ഒരു ലെവൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇല്ല. പക്ഷേ നമ്മൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പ്രോജക്റ്റ് അത് നമ്മൾ തള്ളിക്കളഞ്ഞു. സോ അതൊരു വളരെ ഒരു ഇക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഒരു പ്രോജക്റ്റാണ് ചൈനയ്ക്ക്. കാരണം ഇന്ത്യയുടെ മാർക്കറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ ദ ചൈനീസ് കമ്പനീസ്. പക്ഷെ നമ്മൾ അത് തീർത്തും ക്ലിയർ ആയിട്ടും പറഞ്ഞു BRI പ്രോജക്ട്സ് ഒന്നും ഇന്ത്യ വരാൻ പറ്റത്തില്ല. കാരണം ഈ ചൈന പാകിസ്ഥാനിൽ അതായത് ത്രൂ പാകിസ്ഥാൻ ഓക്യുപൈഡ് കശ്മീർ പ്രോജക്ട്സ് നടത്തുന്നു, അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് മാത്രമല്ല ആ BRI പ്രോജക്ട്സിൽ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ലേബർ സ്റ്റാൻഡേർഡ്സ് പോരാ, എൻവയൺമെൻറ് സ്റ്റാൻഡേർഡ്സ് പോരാ, അങ്ങനെ പല കാര്യങ്ങളും, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. സോ അത് തള്ളിയതാണ് ബേസിക്കലി ചൈനയ്ക്ക് ഒരു സ്ട്രാറ്റജിക് ഒരു ഒരു എന്താണ് പറഞ്ഞാൽ റെസ്പോൺസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കി, അതായത് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ലോങ് ടേം സ്ട്രാറ്റജിക് എൻഗേജ്മെൻറ്റ് വിത്ത് ചൈന. സോ ദാറ്റ് ഹാസ് ബീൻ എ ഫാക്ടർ സർട്ടൻലി.
അപ്പോൾ ഇന്നലെ ഡോക്ടർ ജെവിൻ ടീച്ചേക്ക് എഴുതിയ ലേഖനം ഞാൻ വായിച്ചു ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ, ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോൾ അതിൽ ഈ ഇന്ത്യയുടെ നയതന്ത്ര വീഴ്ചയെ കുറിച്ച് പറയുന്നുണ്ട് കുറച്ച് നാളുകളായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് താങ്കൾ?
അതായത് നമ്മൾ 2005 ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഒരു ഡിപ്ലോമാറ്റിക് അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അത് അഗ്രിമെൻ്റ് ഓൺ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പൊളിറ്റിക്കൽ പാരാമീറ്റേഴ്സ് ഫോർ റിസോൾവിംഗ് ദ സെറ്റിൽ ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ബൗണ്ടറി ഡിസ്പ്യൂട്ട്. അതായത് ഇതിനകത്ത് ഐ മീൻ ദിസ് ഇസ് ആക്ച്വലി എ മേജർ അച്ചീവ്മെൻറ്റ്, അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ചൈനീസ് സൈൻഡ് ഓൺ ഇറ്റ് സെയിങ് അത് അത് നമ്മൾ ലേറ്റസ്റ്റ് കാർട്ടോഗ്രാഫിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ ബൗണ്ടറി ഡിമാർക്കേറ്റ് ചെയ്യും, നമ്മൾ വാട്ടർഷെഡ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് കാർട്ടോഗ്രാഫിക് പ്രിൻസിപ്പിൾസ്, സെറ്റിൽഡ് പോപ്പുലേഷൻസ് അതായത് ടൗൺസ് ഓൾറെഡി ആൾക്കാർ ആൾക്കൂട്ടം ഉള്ള അല്ലെ ഏരിയാസ് അല്ലെങ്കിൽ ടൗൺസ് ആൻഡ് വില്ലേജസ് വേർ സെറ്റിൽഡ് പോപ്പുലേഷൻസ് ഹാവ് ബീൻ എക്സിസ്റ്റൻസ് ഫോർ എ ലോങ് ടൈം, അവിടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ തവാങ് പോലുള്ള ഏരിയ അതെ വിച്ച് ഇസ് എ സെറ്റിൽഡ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യൻ കൺട്രോൾ ഫോർ എ വെരി ലോങ് ടൈം, അത് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, അത് നെഗോഷിയേറ്റ് എന്നുള്ള ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ഇന്ത്യ. പക്ഷേ ചൈനക്കാർക്ക് തവാങ് വേണം, കാരണം 6-ാമത്തെ ദലൈലാമ തവാങ്ങിൽ ജനിച്ചു. അതുകൊണ്ട് ഇത് ചൈനയുടെ ചൈന ടിബറ്റിന് മേലുള്ള കൺട്രോൾ സ്ഥിരീകരിക്കാനുള്ള വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഒരു ഏരിയ ആണ് തവാങ് എന്ന് പറഞ്ഞാൽ. അത് ചൈനയ്ക്ക് കിട്ടിയേ പറ്റുള്ളൂ, എന്നാലേ ചൈനയുടെ ടിബറ്റിന് മേലുള്ള കൺട്രോൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നൊരു വിചാരം അവർക്കുണ്ട്. പക്ഷേ തവാങ് അപ്പോൾ 2006 ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ യാങ് ചിയേച്ചർ, അന്നത്തെ ഫോറിൻ മിനിസ്റ്റർ യാങ് ചിയേച്ചർ പറഞ്ഞത് അത് തവാങ് സെറ്റിൽഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതെന്ന് പറഞ്ഞാൽ 2005 അത് 2005 ട്രീറ്റിയിൽ നേരിട്ട് ഐ മീൻ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോൾ നമ്മൾ ഈ നെഗോഷിയേറ്റ് ചെയ്യുന്ന എന്തുകൊണ്ട് നമ്മൾ നമ്മളപ്പോൾ ഒരു ട്രീറ്റി നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് ഓൾറെഡി നമുക്കറിയാം ചൈനക്കാർ അത് ലംഘിക്കുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തുകൊണ്ടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ എന്നാ ഉദ്ദേശം, ഏത് ഉദ്ദേശം വെച്ചാണ് നമ്മളത് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് അത് ആ ഒരു പ്രശ്നമാണ് ഞാൻ ഐ മീൻ റേസ് ചെയ്തത്. അപ്പോൾ ഇതിൽ കാരണം വെച്ചാൽ ജനറൽ പൊതുജനം ഇന്ത്യൻ ആർമിയും വിചാരിക്കുന്നത് വി ഹാവ് ഗോട്ട് എ ട്രീറ്റി, അപ്പോൾ ഈ ട്രീറ്റി പ്രകാരം കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കുമെന്നുള്ളൂ. പക്ഷേ ഈ ട്രീറ്റി പ്രകാരം കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുന്നില്ല. അപ്പം ഇൻ എ സെൻസ് നമ്മൾ ഈ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻഫോർമൽ സമ്മിറ്റ്സ് ഇത് തന്നെ കാര്യം 2017 ഡോക്ലമിന് ശേഷം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉടനെ കയറി ലെറ്റ്സ് എൻഗേജ് ലെറ്റ്സ് റിസോൾവ് ദ പ്രോബ്ലം, അതായത് ആലോചിക്കാതെ മനസ്സിലാക്കാതെ നേരെ കയറി ഇൻഫോർമൽ സമ്മിറ്റ്സ് നടത്തി, അതൊരു തെറ്റായിരുന്നു. കാരണം ചെന്നൈയിലെ അത് മാമല്ലപുരത്തെ ഇൻഫോർമൽ സമ്മിറ്റ് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നമുക്ക് ഗൽവാൻ ഈ അത് ഏപ്രിൽ 6 മാസം പോലും നടന്നില്ല, ഏപ്രിൽ ആയപ്പോഴത്തേക്ക് അവർ ഈ ഇൻകർഷൻസ് തുടങ്ങി ഈസ്റ്റേൺ ലഡാക്കിൽ, ജൂൺ ആയപ്പോഴത്തേക്ക് ഗൽവാനും സംഭവിച്ചു. അപ്പം നമ്മൾ ഈ ഇത്തരം എൻഗേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വാട്ട് ഇസ് ആർ എൻഡ് ഗെയിം? നമ്മൾ ചൈനക്കാർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എ പ്രോബ്ലം.
ഞാൻ ഇന്ന് 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 ഞാൻ വായിച്ച വാർത്ത നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോ ജിബിൻ പറഞ്ഞല്ലോ, തവാങ്ങിൽ ആളുകളുടെ ആവാസ വ്യവസ്ഥ ഉള്ള സ്ഥലങ്ങളുടെ മുന്നിലുള്ള റൈറ്റിനെ കുറിച്ച്. അപ്പോ ഈ ചൈനീസ് അതിർത്തിക്കകത്തുള്ള വനപ്രദേശങ്ങളിൽ ചൈന പുതിയ ഗ്രാമങ്ങൾ ഉണ്ടാക്കുകയും ആളുകളെ താമസിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ വായിച്ചു.
ഇത് ഈ ചൈനീസ് ഭാഷയിലെ ഷൗഖാങ് വില്ലേജസ് എന്ന് പറയും. അപ്പോൾ ഇത് ബേസിക്കലി ചൈനീസ് അതിർത്തി, അതായത് LAC ചേർന്ന് ചിലതൊക്കെ നമ്മുടെ പെർസെപ്ഷൻ ഓഫ് LAC അകത്തുകൊണ്ട് നമ്മൾ ഇവർ ആൾക്കാരെ സെറ്റിൽ ചെയ്ത് ഈ ഏരിയ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അപ്പോൾ അവർ ഈ 2005 അഗ്രിമെൻറ്റ് പ്രകാരമാണ് ഈ പോകുന്നത്. അതായത് സെറ്റിൽ പോപ്പുലേഷൻസ് ഡിസ്റ്റർബ് ചെയ്യില്ല, കാരണം ഇങ്ങനെ സെറ്റിൽ പോപ്പുലേഷൻ ചെയ്താൽ അവരും ഇൻ എ സെൻസ് ട്രീറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ആവശ്യത്തിന് അവർക്ക് ആ ട്രീറ്റി അവർക്ക് പറ്റത്തില്ല എന്ന് കഴിയുന്ന സ്ഥലം, അത് തവാങ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓക്കെ ദെൻ ദേ വിൽ വയലേറ്റ് ഓർ ദേ വിൽ ഇഗ്നോർ ദ ട്രീറ്റി. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഇപ്പം നമുക്ക് വലിയ നമ്മുടെ ഇപ്പോഴത്തെ ഇൻഫർമേഷൻ അനുസരിച്ച് ഇതിനകത്ത് ഈ വില്ലേജസ് ഉണ്ടാക്കിയതല്ല അത്, പക്ഷേ അതിനകത്ത് ആൾ താമസം ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അഥവാ ആൾ താമസം ഉണ്ടെങ്കിലും ഇത് പൊതുജനമാണോ PLA സോൾജേഴ്സ് ആണോ എന്ന് നമുക്കും അറിയത്തില്ല. പക്ഷേ ആസ് ഓഫ് നൗ ഇതൊരു മിലിറ്ററി ഭാഷയിൽ പറയുന്നത് ഇത് ഡ്യുവൽ യൂസാണ്, പൊതുജനം താമസിക്കാം മിലിറ്ററിയും താമസിക്കാം. പക്ഷേ ഈ ഷൗഖാങ് വില്ലേജസ് ഇത്ര അടുത്ത് അതിർത്തിക്ക് ഇത്ര അടുത്ത് കിടക്കുമ്പോഴത്തേക്ക് അവർക്ക് എപ്പം വേണമെങ്കിലും ഐ മീൻ LAC മറികടക്കാം എന്നുള്ള ഒരു 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 കോൺഫിഡൻസ് ഉണ്ട്. ഇൻഫാക്ട് ഇത് നമ്മുടെ പോളിസി ആണല്ലോ നേരെ ഓപ്പോസിറ്റ് ആണ്. 1962 1960 യുദ്ധത്തിന് ശേഷം നമ്മൾ ബേസിക്കലി നമ്മുടെ ഈ അതിർത്തിക്ക് അടുത്തുള്ള വില്ലേജസ് ഈ ആൾക്കാർ ഈ നൊമാഡിക് ഐ മീൻ ഗ്രേസിങ്ങിന് പോയതും ഹണ്ടിങ്ങിന് പോയ ആൾക്കാർ അത് ലഡാക്കിലൊക്കെ ഗ്രേസിങ്ങിന് പോകും. ഈ അരുണാചൽ പ്രദേശിലൊക്കെ ഈ എത്നിക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഹണ്ടിങ്ങിന് പോകുന്ന ഏരിയാസ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ ആർമി പറഞ്ഞു നമ്മുടെ ആൾക്കാരോട് പറഞ്ഞു പോകാൻ പാടില്ല, ഇതൊരു ഡേഞ്ചറസ് ഏരിയ ആണ്, നിങ്ങൾ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ഏരിയയിൽ ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. സോ വി ആർ ഡീപോപ്പുലേറ്റിംഗ് അവർ വില്ലേജസ്. അപ്പം നമ്മുടെ അതിർത്തിയിൽ ഇപ്പം സൈന്യം മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആരുമില്ല. അവരുടെ അതിർത്തിയിൽ സൈഡിൽ അവർ സൈന്യവും ജനറൽ ഇൻഫ്രാസ്ട്രക്ചറും പൊതുജനത്തിനെ സെറ്റിൽ ചെയ്തു അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ട് രണ്ട് രാജ്യത്തിലെ ഈ എന്താണ് ബോർഡർ ഡെവലപ്മെന്റ്.
ഇനി നമ്മുടെ ഈ ചർച്ച അവസാനിക്കുകയാണ്. ഈ പാർലമെന്റിൽ ഇത് ചർച്ച ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സംവാദം ഡിബേറ്റും ഒക്കെയാണ് മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നത്. പക്ഷെ ഇതുപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം പാർലമെന്റിൽ തുറന്ന് ചർച്ച ചെയ്യുന്നതിൽ അപകടമുണ്ടോ? എന്താണ് താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം?
ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന്, ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യത്തിലും ഇങ്ങനെ പല സെൻസിറ്റീവ് ഇഷ്യൂസ് ആർ നോട്ട് ഓൾവേസ് നമ്മൾ പൊതുജനത്തെ നമ്മൾ അറിയിക്കുന്നില്ല, അവർ അറിയിക്കത്തില്ല. പക്ഷേ അവർക്കൊരു സിസ്റ്റം ഉണ്ട്, അതായത് ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ അവരൊരു സെനറ്റ് അല്ലെങ്കിൽ ഒരു ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് കമ്മിറ്റി ഉണ്ട്, അതിൽ എല്ലാ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പം സോ വെൻ പാർലമെന്റ് മെമ്പേഴ്സ് ആർ കെപ്റ്റ് ഇൻഫോംഡ് ദ പീപ്പിൾ ആർ കെപ്റ്റ് ഇൻഫോംഡ്. ഈ ഇന്ത്യയിൽ നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ഒരു ഡിബേറ്റ് പോലും നടക്കുന്നില്ല. ഡോക്ലമിന് ശേഷം സ്റ്റാൻഡിങ് അഫയേഴ്സ് കമ്മിറ്റി ഓൺ ഫോറിൻ അഫയേഴ്സ് അവർ ദേ മെറ്റ് ആൻഡ് ദേ മെറ്റ് ദ ദെൻ ഫോറിൻ സെക്രട്ടറീസ് ആൻഡ് അവരൊരു ഒരു ഒരു അനാലിസിസ് നടത്തി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അപ്പം ഫോറിൻ സെക്രട്ടറി ഫോറിൻ മിനിസ്റ്റർ ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്തു ദിസ് ഇസ് ദ സിറ്റുവേഷൻ എന്നുള്ളത്. പക്ഷേ ഈ 2017 ശേഷം വേറെ ഒരിക്കലും ഒരു നമുക്കൊരു ഒരു എന്താണ് പറയുന്നത് ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല പാർലമെൻറ്റിൽ നിന്ന്. 2020 ഇങ്ങനത്തെ ഒരു വളരെ സീരിയസ് ആയിട്ടൊരു സിറ്റുവേഷൻ, അതായത് 20 ഇന്ത്യൻ സൈനികർ മരിച്ച ഒരു സിറ്റുവേഷനിൽ, കൊല്ലപ്പെട്ട ഒരു സിറ്റുവേഷനിൽ പോലും ഒരു ഒരു പാർലമെൻറ്റ് റിപ്പോർട്ട് വന്നിട്ടില്ല. ഒരു വൈറ്റ് പേപ്പർ സർക്കാർ റിലീസ് ചെയ്തിട്ടില്ല. പ്രൈം മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ജൂൺ 19 തീയതി പ്രൈം മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിലും വളരെ ഒത്തിരി കോൺട്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു, ഒത്തിരി ഗ്യാപ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെൻറ്റും സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. സോ ദിസ് ഈസ് എ പ്രോബ്ലം. കാരണം പൊതുജനത്തിനെ അറിയിക്കാതെ, അല്ലെങ്കിൽ പൊതുവെ ഒരു ഐ മീൻ ആനലിസ്റ്റ് പോലും, അല്ലെങ്കിൽ ഈവൻ വിതിൻ ദ മിലിറ്ററി ഫുൾ ഡീറ്റെയിൽസ് അറിയാത്ത സിറ്റുവേഷനാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ആരാണ് ഈ ഡിസിഷൻസ് എടുക്കുന്നത്? ഹൂസ് ഐഡിയ വാസ് ഇറ്റ് ടു കണ്ടക്ട് ആൻ ഇൻഫോർമൽ സമിറ്റ്? അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഐ മീൻ ക്ലിയർലി ഇൻഫോർമൽ സമിറ്റ് ഫെയിൽഡ് ഇല്ലേ? 2017 ഡോക്ലമിന് ശേഷം ഒരു ഇൻഫോർമൽ സമിറ്റ്, രണ്ട് ഇൻഫോർമൽ സമിറ്റ് നടത്തി. അത് ഇറ്റ് ഇസ് എ ക്ലിയർ ഫെയിലിയർ ബിക്കോസ് ഗൽവാൻ ഹാപ്പൻ ആൻഡ് നൗ ഓൾ ഓഫ് ദിസ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ അതിന് ഐ മീൻ ഇതിനൊക്കെ ഒരു മറുപടി വേണ്ടേ? ഒരു സർക്കാരിന് ഒരു ഒരു ജനാധിപത്യത്തിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോഴത്തേക്ക് സർക്കാർ സ്വാഭാവികമായിട്ടും ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. വാട്ട് ഈസ് അതല്ല, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിയെങ്കിൽ, തെറ്റ് പറ്റിയെന്നെങ്കിലും അംഗീകരിക്കണ്ടേ? അല്ലെങ്കിൽ എവിടെ നിന്നാണ് കറക്റ്റ് ഇൻപുട്സ്, കറക്റ്റ് അനാലിസിസ് വരാൻ പോകുന്നത്? അല്ലെങ്കിൽ ദ ഗവൺമെൻറ് കീപ്സ് മേക്കിംഗ് മിസ്റ്റേക്സ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ദർ ഇസ് സെർട്ട്ലി എ ലിമിറ്റ് ഓൺ ദ നേച്ചർ ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി ഷെയർഡ്. ബട്ട് ഇഫ് ഇൻഫർമേഷൻ ഇസ് നോട്ട് ഷെയർഡ് അറ്റ് ഓൾ, ആൻഡ് അത് ഇൻഫർമേഷന് പകരം ഇങ്ങനെ മൾട്ടിപ്പിൾ കോൺട്രഡിക്ടറി നാരറ്റീവ്സ് പൊതുജനത്ത് അറിയിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ വാട്സാപ്പിൽ കൂടെ ബേസിക്കലി ഇൻഫർമേഷൻ കിട്ടുന്ന മനുഷ്യ ഐ മീൻ പൊതുജനമാണെങ്കിൽ ആർക്കും എന്തും പറയാമല്ലോ. സോ നമ്മളപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ആ ഒരു ഒരു സീരിയസ് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ദ കൺട്രി വിൽ ബി അൺപ്രിപ്പയർഡ്, പീപ്പിൾ വിൽ ബി അൺപ്രിപ്പയർഡ്, ദ ഗവൺമെൻറ് വിൽ ബി അൺപ്രിപ്പയർഡ്. കാരണം ഗവൺമെൻറിന് കിട്ടേണ്ട ഇൻപുട്സ് ഗവൺമെൻറിന് കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. സെൻസിറ്റീവ് മാറ്റേഴ്സ്, ഡെഫിനറ്റ്ലി സെൻസിറ്റീവ് മാറ്റേഴ്സ്, ബട്ട് സെൻസിറ്റീവ് മാറ്റേഴ്സ് വൈ കനോട്ട് ദേ ബി റിവീൽഡ് ടു ഓർ അണ്ടർ അണ്ടർ ഓഫ് കോഴ്സ് സീക്രസി, ഓത്ത് ഓഫ് സീക്രസി ടു മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്? മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് പൊതുജനത്തെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നതല്ലേ? ഈ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിനോടും നമ്മൾ മറച്ചു വെക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ എ കൺട്രി, ഇൻ എ ഡെമോക്രസി. അതാണ് പ്രശ്നം.
താങ്ക് യു. ഒരു 40 മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്ത് തീരാവുന്ന ഒരു വിഷയമേ അല്ല എങ്കിൽ പോലും, തവാങ്ങിൽ ഇങ്ങനെ ഒരു ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായ സാഹചര്യത്തിൽ അതിൻ്റെ ലഭ്യമായ വിശദാംശങ്ങൾ വെച്ച് വളരെ ആഴത്തിൽ ഉള്ള ഈ അവലോകനം നടത്തിയതിന് ഐ എം താങ്ക്ഫുൾ ടു യു. നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജെബിൻ ടി ജേക്കബ് ആണ്. അദ്ദേഹം ശിവനാട സർവകലാശാലയിലെ ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഗവേണൻസിന്റെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇന്ത്യയിൽ ഇന്ത്യ ചൈന രാഷ്ട്രീയ കാര്യങ്ങളിലും ഇന്ത്യ ചൈന ബന്ധങ്ങളിലും ഗവേഷകരിലും വിദഗ്ധരിലും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ഡോക്ടർ ജെബിൻ ടി ജേക്കബ്. ഇത്രയും വിശദമായി സംസാരിച്ചതിന് ദില്ലി ദാലിയുടെ എല്ലാ ലിസണേഴ്സിൻ്റെയും പേരിൽ ഐ ആം താങ്കിങ് യു. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം.
താങ്ക് യു. നന്ദി.